ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة
الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أما بعد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمانيرايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സാധിക്കാവുന്നിടത്തോളം പാലിക്കുകയും ചെയ്യണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ വിട്ടേച്ചു പോകുമ്പോൾ അവിടുന്ന് വഫാത്തായി പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള സഹാബികൾ അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നത് واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا الله അവരെ പറ്റി പറഞ്ഞു നിങ്ങൾ ഓർക്കണം واذكروا نعمة الله عليكم الله നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം إذ كنتم أعداء فألف بين قلوبكم ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു അല്ലാഹു നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി വകുന്തും അലാ ശഫാ ഹുഫ്റതി മിനന്നാർ ഫഅൻഖദകും മിൻഹ നരകത്തിന്റെ വക്കത്ത് നിന്നിരുന്ന നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ഉമ്മത്ത് എത്രമാത്രം വലിയ ഐക്യത്തിലായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഐക്യം എക്കാലഘട്ടത്തിലും നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ ധാരാളക്കണക്കിന് ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം വലാ തഫറഖു നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല ولا تكونوا كالذين تفرقوا دينهم واختلفوا മതത്തിന്റെ കാര്യത്തിൽ ഭിന്നിക്കുകയും കക്ഷികളായി വേർപിരിയുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആയി തീരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ രംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജരീർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഇസ്തൻസിത്തിന്നാസ്, നീ പോയി ജനങ്ങളെ നിശബ്ദരാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദകും റിഖാബ ബഅദ്, നിങ്ങൾ എന്റെ മരണത്തിന് ശേഷം ലാ തർജിഉ ബഅദി കുഫാറൻ, പരസ്പരം നിങ്ങൾ കാഫറുകളായി തീരാൻ പാടില്ല, കുഫാറുകളായി തീരാൻ പാടില്ല. നിങ്ങൾ യദ്രിബു ബഅദകും റിഖാബ ബഅദ്, പരസ്പരം കഴുത്തറക്കുന്ന കുഫാറുകളായി നിങ്ങൾ മാറാൻ പാടില്ല. ആ ആയത്ത്, ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, പരസ്പരം നിങ്ങൾ കാഫറാക്കുകയും ശേഷം നിങ്ങൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഐക്യത്തിനു വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് രംഗങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നതയും കക്ഷിത്വവും നമ്മൾ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് സന്ദർഭങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ സമൂഹമേ, ഖംസുൻ ഇദബ്തുലീതും ബിഹിൻ ഫഔദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ, അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുകയാണ്. അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി പോകരുത്. ആ കാര്യത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇദാലം തഹ്കമ അയ്മത്തുഹും ബികിതാബില്ലാ വയതഖയ്യറു ഫീമാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നിങ്ങൾ പരസ്പരം വിധിക്കാതിരുന്നാൽ, നിങ്ങളുടെ നേതാക്കന്മാർ വിശുദ്ധ ഖുർആൻ കൊണ്ട് തിരുസുന്നത്ത് കൊണ്ട് വിധിക്കാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ ഭിന്നിക്കരുതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും പറഞ്ഞ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും വഴിമാറിയാൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളും ഉണ്ടാകുമെന്ന് നമ്മെ താക്കീത് ചെയ്യുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു, 72 കക്ഷികളായി യഹൂദ ക്രൈസ്തവർ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തിമൂന്ന് കക്ഷികളായി എന്റെ ഉമ്മത്ത് ഭിന്നിക്കുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. മാത്രമല്ല ധാരാളക്കണക്കിന് ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് വരാനിരിക്കുന്ന കക്ഷിത്വത്തിന്റെയും ഭിന്നിപ്പിന്റെയും കാഠിന്യത്തെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അലാകലതു ഇലാ ഖസഅതിഹാ, ഭക്ഷണപാത്രത്തിലേക്ക് ഒരു വിശന്നു വലഞ്ഞ മനുഷ്യൻ ഭക്ഷണപാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന് നേർക്ക് മറ്റുള്ളവർ കൈനീട്ടുന്ന കാലം വരാനായിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അന്ന് കുറഞ്ഞ ആളുകൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ ഞങ്ങളുടെ മേൽ ആളുകൾ അക്രമത്തിന് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, ബൽ അൻതും കസീർ, ഇല്ല, നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടായിരിക്കും. വലാകിന്നക്കും ഗുസാഉൻ കഗുസാഇ ശൈ, കാനയിലൂടെ ഒഴുകുന്ന ചപ്പുചവറുകളില് അതിന്റെ മേലെ നിറഞ്ഞു നിൽക്കുന്ന ആ നുരയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരായി നിങ്ങൾ മാറും. അന്ന് യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽഅകലതു ഇലാ ഖസഅതിഹ, ഭക്ഷണപാത്രത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ നിങ്ങളുടെ അടുക്കലേക്ക് അവർ കൈനീട്ടും. മുസ്ലിം ഉമ്മത്തിന്റെ ദുർബലതക്കുള്ള കാരണം, അവിടെ നാശത്തിനുള്ള കാരണം കഴിഞ്ഞ കാല സമുദായത്തെ പോലെ അവർ ഭിന്നിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്നും അവരകലേക്ക് വഴിമാറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും ഇതേ ശത്രുക്കൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരത്തെ സംബന്ധിച്ച് അറിയിച്ചത് നിങ്ങൾക്കറിയാം, തറത്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് പ്രകാശപൂരിതമായ വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രികൾ പോലും പകലുകൾ പോലും പ്രശോഭിതമാണ്. യാ ഉമ്മത്തെ മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ, നിങ്ങൾ എങ്ങോട്ടാണ് ഭിന്നിക്കുന്നത്? അള്ളാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹിയുടെ സുന്നത്ത് നിങ്ങൾക്ക് മുന്നിലില്ലേ? തറത്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളുടെ പ്രവാചകന്റെ വാക്കല്ലേ അത്? രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഞാൻ വിട്ടേച്ചു വന്നിട്ടില്ലേ? ആ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ലം തളില്ലു, നിങ്ങൾ ഭിന്നിക്കുകയില്ല. കിതാബുല്ലാഹ് വസുന്നത്തു നബിയെ, അല്ലാഹുവിന്റെ കിതാബ് റസൂലുള്ള സുന്നത്ത്. മുസ്ലിം ഉമ്മത്തെ നമ്മളെക്കാൾ അല്ലാഹുവിന്റെ നിഅമത്ത് ലഭിച്ച, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു സമൂഹമില്ല. അതിന് നന്ദി കാണിക്കേണ്ട നമ്മൾ ഭിന്നിപ്പുകളിൽ നിന്ന് ഭിന്നിപ്പുകളിലേക്കും കക്ഷിത്വങ്ങളിൽ നിന്ന് കക്ഷിത്വങ്ങളിലേക്കും നടന്നെടുക്കുകയാണ്. വല്ലാഹി വതല്ലാഹ്, അല്ലാഹുവാണ് സത്യം. ഇത് റസൂലുള്ള ഏൽപ്പിച്ചു പോയ മതമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പാതയല്ല, ഇത് സഹാബത്തിന്റെ വഴിയല്ല. അവരെല്ലാവരും തൗഹീദിലായിരുന്നു, അവരെല്ലാവരും സത്യത്തിന്റെ മാർഗത്തിലായിരുന്നു. അവർക്കിടയിൽ ഖിലാഫുകൾ ഉണ്ടായിട്ടില്ല അഖീദയുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ കിതാബിലേക്കും സുന്നത്തിലേക്കും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, നിങ്ങൾ ഭിന്നിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവാണ് വിധി കൽപ്പിക്കേണ്ടത്. അതിലെല്ലാമുള്ള വിധി അള്ളാഹുവിനാണ്. കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന് പറയുമ്പോൾ അതോടൊപ്പം നമ്മൾ ഇത്രകാലം ആവർത്തിച്ച കാര്യമാണ് സലഫി മൻഹജ്, മൻഹജു സലഫ്, സഹാബത്തിന്റെ താബിഈകളുടെ തബഈകളുടെ അലഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുമാരുടെ, അവർക്ക് ശേഷം കടന്നു വന്ന ഉദൂലുകളായ പണ്ഡിതന്മാരുടെ മാർഗത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സമൂഹത്തെ അറിയിച്ചവരാണ് നമ്മൾ. അബ്ദുല്ലാഹിബ്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് മൻഹജു സലഫിനെ സംബന്ധിച്ച് പറയാനല്ല ഞാനിത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഉലാതുൽ അംരി മിൻ ബഅദിഹി സുനന, റസൂലുള്ളയും അവിടത്തേക്ക് ശേഷമുള്ള ഖുലഫാഉ റാഷിദുകളും നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അൽ അഖ്ദു ബിഹാ തസ്ദീഖുൽ കിതാബില്ല, ആ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയാണ്. മാത്രമല്ല വസ്തിക്മാലുൽ ഇതാഅത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തുകൾ നിങ്ങൾക്ക് പരിപൂർണമാക്കാൻ സാധിക്കുക ആ സഹാബത്തിന്റെ വഴിയിലാണ്. മാത്രമല്ല വഖുവത്തുൻ അലാ ദീനില്ല, നിങ്ങളുടെ ദീനിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശക്തി കിട്ടുക ആ സഹാബത്തിന്റെയും ഖുലഫാഉകളുടെയും സലഫുകളുടെയും മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം ലൈസ ലി അഹദിൻ തബ്ദീലുഹ, അത് മാറ്റിമറിക്കാൻ ഒരാൾക്കും അവകാശമില്ല. കായിലം മൻകാൻ, അവൻ എത്ര വലിയവനാകട്ടെ. വല തഗ്യീറുഹ, അതിൽ തിരുത്തലുകൾ വരുത്താൻ ആർക്കും അവകാശമില്ല. വല നദറു ഫി ഷൈഇൻ ഖാലഫ ഹാദാ, ആ മാർഗത്തോട് എതിരായവന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലും ആർക്കുമില്ല. ഖുലഫാഉ റാഷിദുകൾ, അവർക്ക് ശേഷം കടന്ന സഹാബികൾ, അവർക്ക് ശേഷം വന്ന രണ്ടാമത്തെ തലമുറയെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അലഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുമാർ, അവർക്ക് ശേഷം കടന്നു വന്ന ഉദൂലുകളായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരുടെ മാർഗത്തിൽ തിരിഞ്ഞുകളയാൻ തിരിഞ്ഞു കളയുന്നവന്റെ വാക്കുകളിലേക്ക് നീ ശ്രദ്ധിക്കേണ്ട കാര്യം പോലുമില്ല. വല നദറു ഫി ഷൈഇൻ ഖാലഫ, ആ മാർഗത്തോട് എതിരായവരുടെ മുഖത്തേക്ക് പോലും അവരുടെ വാക്കുകളിലേക്ക് നീ നോക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വാക്കുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, മൻ അമില ബിഹാ മുഹ്തജ്, മൻ അമില ബിഹാ മുഹ്തജ്, ആ മാർഗം പിൻപറ്റിയവനാണ് സന്മാർഗത്തിലുള്ളവൻ, ആ വഴിയിലൂടെ നടക്കുന്നവനാണ് സന്മാർഗത്തിലുള്ളവൻ. വമൻ ഇൻതസറ ബിഹാ മൻസൂർ, ആ മാർഗത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ സഹായം ലഭിക്കുക. വമൻ ഇൻതസറ ബിഹാ മൻസൂർ, അതിനെ സഹായിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത്. വമൻ ഖാലഫഹ ഇത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മാർഗത്തോട് എതിരായാൽ, ആ മാർഗത്തോട് എതിരായാൽ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗമാണ് അവൻ പിൻപറ്റിയിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ ചിന്തിക്കുക, മുൻഗാമികളായ ഉലമാക്കളിലേക്ക്, മുൻഗാമികളായ സലഫുകളിലേക്ക്, അവരിലേക്കാണ് നമ്മുടെ വിളി. ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ ഇർബാൽ ഇബ്നു സാരിയത്ത് റളിയല്ലാഹു തആല, ഇർബാൽ ഇബ്നു സാരിയ അള്ളാഹു ഉദ്ധരിച്ച ഹദീസ് പറയാതെ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നബി ഒരിക്കലൊരു പ്രസംഗം നടത്തി, കണ്ണുകൾ ഈറണിഞ്ഞു പോയി, ഹൃദയങ്ങൾ കിടുങ്ങി മറിച്ചു. യാ റസൂലുള്ളാഹ കഅന്നഹ മൗഇദത്തു മുവദ്ദിഅ, ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ നബി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഫൗസിന, അന്തിമ വസിയത്ത് ഞങ്ങൾക്ക് നൽകണം. നബി അതിൽ പറഞ്ഞ കാര്യം, തമൻ യഅഷ് മിൻകും ബഅദി ഫസയറ ഖിലാഫൻ കസീറ, ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് എനിക്ക് ശേഷം ജീവിച്ചാൽ കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ, എന്റെയും ഖുലഫാകളുടെയും സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. കിതാബും സുന്നത്തും ശലഫുകളും എന്ന് പറയുമ്പോൾ പല ആളുകളും മനസ്സിലാക്കിയത് ഞാൻ എങ്ങനെ കിതാബിനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ ശലഫുകൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. എനിക്ക് ഖുർആൻ നോക്കിയിട്ട് എന്ത് കിട്ടിയോ അതേ ശലഫുകൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. എനിക്ക് ഹദീസ് എന്ത് കിട്ടിയോ അതേ ശലഫുകൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല, വല്ലാഹി വതല്ലാഹ് അല്ലാഹുവാണ് സത്യം, ഞാൻ ആവർത്തിക്കട്ടെ, അങ്ങനെയല്ല ദീനിൽ സലഫി മനേജ് എന്ന് പറഞ്ഞാൽ അതല്ല. കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സാധിക്കുക ആർക്കാണ്? ഖുർആൻ മനസ്സിലാകുന്ന, ഖുർആനിന്റെ ഉസൂലുകൾ അറിയുന്ന, ഹദീസിന്റെ ഉസൂലുകൾ അറിയുന്ന പണ്ഡിതന്മാർക്കാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ അറിയാം. ഞാനും നിങ്ങളും അറബി മര്യാദക്ക് വായിക്കാൻ അറിയാത്ത ഞാനും നിങ്ങളും പോയിട്ട് ഖുർആൻ എടുക്കുക തുറന്നു നോക്കുക ഒന്നാമത്തെ ആയത്തിൽ കണ്ട് എനിക്കെന്താ ഇത് മനസ്സിലായി അതെന്നെ മനസ്സിലാക്കല, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഏതൊരു ദീനിലും ഏതൊരു വിജ്ഞാന ശാഖകൾക്കും അതിൻ്റെതായ അടിസ്ഥാനങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിൽ നേരെ തന്നെ പോയിട്ട് പഠിക്കാൻ പറ്റില്ല, അതിന് അതിൻ്റെതായ രൂപങ്ങളുണ്ട്. ദീനിനും അതിൻ്റെതായ ഉസൂലുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അതറിയുന്നവരാരാണ്? പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്, ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ അവരാണ്. അവരിൽ നമുക്ക് പലരും പ്രസിദ്ധരാണ്, നമുക്കറിയുന്ന പേരുകൾ ധാരാളമുണ്ട്. ആ പണ്ഡിതന്മാരുടെ മാർഗത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അവരാണ് ഖുർആൻ നമുക്ക് തഫ്സീർ ചെയ്തു തരേണ്ടത്. ഖുർആൻ നമുക്ക് തോന്നിയതുപോലെയല്ല വ്യാഖ്യാനിക്കുന്നത്. സലഫുകൾ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആരാണ് സലഫുകൾ ഇങ്ങനെ മനസ്സിലാക്കിയത് നമുക്ക് പറഞ്ഞു തരുന്നത്? ഉലമാക്കളാണ് സഹാബികളിയായി ഇങ്ങനെ മനസ്സിലാക്കിയത്. ആരാണ് പറഞ്ഞു തന്നത്? അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി, ഇമാം ഷാഫിഈ, ഇമാം മാലിക് ബിൻ അനസ്, സുഫിയാൻ സൗരി, മുൻഗാമികളായ ഉലമാക്കൾ അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് സഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കിയത്. നമ്മൾ കണ്ടിട്ടുണ്ടോ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയത്? അപ്പൊ ഉലമാക്കളുടെ വാക്കുകൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഖിലാഫുകൾ ഉണ്ടായാൽ ഒന്ന് കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെയായിരിക്കണം. അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, എനിക്ക് ഖുർആനും സുന്നത്തും നോക്കിയിട്ട് അതിന് വിധി എടുക്കാനുള്ള കഴിവില്ല, നിങ്ങൾക്ക് കഴിവില്ല. എങ്കിലെന്തു ചെയ്യണം? ഉലമാക്കളുടെ അടുക്കലേക്ക് തിരിയണം. അള്ളാഹു പറഞ്ഞു ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ആരാണ് അഹ്ലുൽ ഇൽം? യർഫഅ ഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അള്ളാഹു സ്ഥാനം നൽകിയിട്ടുണ്ട്, വിശ്വസിച്ചവരുടെ ഇടയിൽ പണ്ഡിതന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇന്നമാ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ യഥാരൂപത്തിൽ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. ആരാണ് ആലിം? ഒരു ക്ലാസ് എടുത്തവനും ഒരു പ്രസംഗം നടത്തിയവനും ഒരു ഖുതുബ പറഞ്ഞവനും ഒക്കെ ആലിമാണോ? രണ്ട് അറബി വായിക്കാൻ പറ്റുന്നവനൊക്കെ ആലിമാണോ? ആണോ? നിങ്ങൾ പറ. ആരാണ് യഥാർത്ഥത്തിലുള്ള ആലിം? സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു ശരിയായ ആലിമിനെ പറ്റി, മൂന്ന് തരം ആലിമുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ശരിയായ ആലിം എന്ന് പറഞ്ഞാൽ മൻ അറഫല്ലാഹു വഅലിമ അഹ്കാമല്ലാഹ് ഫഹുവൽ ആമിൽ ആലിമുൽ കാമിൽ. അള്ളാഹുവിനെ അറിഞ്ഞ, അള്ളാഹുവിനെ പേടിയുള്ള, ദീനിന്റെ വിഷയത്തിൽ കളവ് പറയാത്ത, അള്ളാഹുവിനെ പേടിയുള്ള, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കിയ പണ്ഡിതൻ. ഇന്ന് സാധാരണക്കാർ പറയാ പണ്ഡിതന്മാരെ കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളാണല്ലോ കുറച്ചുകൂടി നല്ലത്, ഞങ്ങൾക്ക് ഖുർആൻ ഹദീസ് അറിയില്ല, പക്ഷെ നിങ്ങളെ കാട്ടി അള്ളാഹനെ പേടി ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്? ശരിയായ ആലിം എന്ന് പറഞ്ഞാൽ കേവലം ഖുതുബ നടത്തുന്നവനല്ല. അല്ലാ, ഞാൻ ആവർത്തിക്കട്ടെ, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിനെ നയിക്കുന്ന അയിമത്തൻ ഉലമാക്കളാണ്, കിബാറുകളായ പണ്ഡിതന്മാരുണ്ട്. ഇതിന്റെ അർത്ഥം ലോകത്തെവിടെ കേരളത്തിലെവിടെ പണ്ഡിതന്മാരിൽ ആർക്കും ദഅവത്ത് പാടില്ല എന്നല്ല, മറിച്ച് ശരിയായ പണ്ഡിതന്മാരുണ്ട്. അവിടെ ദീനിലേക്ക് നിങ്ങൾ തിരിയണം, അവരോട് ചോദിക്കണം. പ്രശ്നങ്ങളുണ്ടായാൽ, ഖിലാഫുകൾ ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമ്മളെക്കാൾ അറിവുള്ളവരിലേക്ക് നമ്മൾ തിരിയണം. ഏത് കാര്യത്തിലും നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. രോഗമുണ്ടായാൽ സ്വയം ചികിത്സിക്കുക ചെയ്യുക, അല്ല ഡോക്ടർ അടുത്ത് പോകുക, ഡോക്ടർക്കാണ് ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. വീട്ടിൽ നിന്ന് റേഡിയോ കേടുന്ന ഒറ്റക്ക് നിന്ന് അയച്ച് ശരിയാക്കുക ചെയ്യുക, അല്ല ഇലക്ട്രോണിക്സിന്റെ അടുത്ത് പോകും. അയാൾക്കാണ് അതിനെപ്പറ്റി അറിയുക. ഏതു കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? മതത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ. മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉലമാക്കളിലേക്ക് നിങ്ങൾ തിരിയണം. അയിമത്തിന്റെ മുന്നിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്ക്. അവരുടെ മുന്നിൽ നിങ്ങളുടെ സംശയങ്ങൾ അവതരിപ്പിക്ക്. അവർ വിധി പറയട്ടെ കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അവർ അള്ളാഹുവിന്റെ കിതാബിന്റെയും റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ വിധി പറയട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസാലു ത്വാഇബ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യാതി അമറുല്ലാഹ്. ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്ത് എന്നും ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് സത്യത്തിനുമേൽ ഉറച്ചു നിൽക്കുന്നവരായി. ളാഹിരീന അലൽ ഹഖ്, സത്യത്തിനുമേൽ ഉറച്ചു നിൽക്കുന്നവരായി ഒരു വിഭാഗം ഉണ്ടാവും. ത്വാഇബ എന്ന പദം പഠിച്ചോളൂ നിങ്ങൾ. ത്വാഇബ എന്ന പദം ഒരാൾക്ക് വരെ പ്രയോഗിക്കും, ഒരു സംഘത്തിനും പ്രയോഗിക്കും, ഒരു ആൾക്ക് വരെ പ്രയോഗിക്കും. അതിന്റെ ഉദ്ദേശം സാധാരണക്കാരായ നമ്മളല്ല, ദീനിന്റെ മേലെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവുന്ന ഈ ഹദീസിൽപ്പെട്ട ആ ഷറഫ്, ആ ഫളൽ, ആ ശ്രേഷ്ഠത അത് ലഭിക്കാൻ നമുക്കൊന്നും ആയിട്ടില്ല. അത് വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവരുടെ ഉദ്ദേശം അഹ്ലു സുന്നയുടെ അയ്മത്തുകളാണ്, ഉലമാക്കളാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം അവരെ തഖ്ലീദ് ചെയ്യണമെന്നല്ല. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തെളിവ് അറിയാതെ ഒരാളെ പിൻപറ്റലാണ്. അത് ആര് പറഞ്ഞു പിൻപറ്റിയാലും അങ്ങനെ തന്നെയാണ്. ഏതാൾ പറഞ്ഞാലും അത് ആലിമീങ്ങൾ പറഞ്ഞ സാധാരണക്കാർ പറഞ്ഞാലും ഇപ്പൊ പല ആൾക്കാരും പിൻപറ്റുന്നത് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നതാണോ പിൻപറ്റുന്നത്? എന്ത് തെളിവ് ബോധ്യപ്പെട്ടിട്ടാണ് പല ആളുകളും പല വിഷയവും സ്വീകരിക്കുന്നത്? പണ്ഡിതന്മാർ പറയാറുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പിൻപറ്റുന്നവരാണെന്ന് പറയുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ ഫിൽ ഹഖീഖ വഹു മുഖല്ലിദൂൻ, യഥാർത്ഥത്തിൽ അവർ തനി മുഖല്ലിദുകളാണ്. നിസ്കാരം എന്താ കയ്യേറ്റണം, എവിടെ എങ്ങനെ റുക്കു ചെയ്യുന്നത്? അജീസ് നോക്കിയിട്ട ആണോ? എവിടെ നിങ്ങൾ ദലീൽ കണ്ടത്? ഇതൊക്കെ അന്വേഷിക്കണം. യഥാർത്ഥ മുത്തബി എന്ന് പറഞ്ഞാൽ പ്രമാണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവനാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അക്കോളത്തിലുള്ളവരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തക്കലീതല്ല. ഉലമാക്കൾ അവർ നസ്സനുസരിച്ച് ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു കാര്യം വ്യക്തമാക്കി തന്നാൽ അത് പിൻപറ്റണം. അത് തക്കലീതല്ല, അത് തക്ലീദല്ല. അത് അള്ളാഹുവിന്റെ കിതാബിനെയും റസൂലുള്ളാഹിയുടെ സുന്നത്തിനെയും അനുസരിക്കലാണ്. ഇത് കൂടുതൽ വിശദമാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഖിലാഫുകൾ ഉണ്ടായാലും ഒന്ന് കിതാബിലേക്ക് മടക്കുക, സുന്നത്തിലേക്ക് മടക്കുക. രണ്ട് സലഫുകളുടെ രീതിയിലേക്ക് മടക്കുക. മൂന്ന് ഉലമാക്കൾ പറയുന്നതിലേക്ക് മടക്കുക. പ്രത്യേകിച്ച് അഖീദയുടെ വിഷയങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമ്മളും ഉലമാക്കളും തമ്മിൽ വ്യത്യാസമില്ല. ചില ആളുകളുടെ ധാരണ അങ്ങനെയാണ്, തൗഹീദ് ശുർക്കും ഉന്നത ഉലമാക്കളും നമ്മുടെ തൗഹീദും തമ്മിൽ വ്യത്യാസമുണ്ടോ? നൂഹ് നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള തൗഹീദ് വ്യത്യാസമില്ല. പിന്നെ അങ്ങനെ അതിനുശേഷമുള്ള ഉലമാക്കൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക? അഖീദയിൽ വ്യത്യാസം വരില്ല. ആളുകൾ തെറ്റായി ധരിക്കുകയാണ്. നമ്മൾ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം ഈ തറാവീഹ് നമസ്കാരം 11 കൂടുതൽ പറഞ്ഞു. അത് അഖീദയാണോ? അള്ളല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ഉലമാക്കൾക്ക് മനസ്സിലാകും. ഇത് തെറ്റായ ധാരണയാണ്. വല്ലാഹി അള്ളാഹുവാണ് സത്യം. ഞാൻ ആവർത്തിക്കട്ടെ, അറിവില്ലായ്മെന്ന് ഉടലെടുക്കുന്ന ഇത്. അഖീദയിൽ നമ്മളും അയ്മത്തും തമ്മിൽ വ്യത്യാസമില്ല. നമ്മുടെ ഇമാം ഷാഫിയുടെ അഖീദ ഒന്നാണ്. പിന്നെ അശാരി ഇമാം മുഅ്തസിലത്തിൽ നിന്ന് അഹ്ലു സുന്നയിലേക്ക് വന്നപ്പോ എന്താ പറഞ്ഞത്? അഹമ്മദിന്റെ മദ്ഹബിലേക്ക് ഞാൻ തിരിച്ചുപോയി. എന്താ റസൂലുള്ളാഹിന്റെ മദ്ഹബിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പോലെ എന്താ അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലേക്ക് തിരിച്ചുപോയി എന്ന് പറയാൻ കാരണം? അഖീദയിൽ അഹ്ലു സുന്നയുടെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹ്ലു സുന്ന എന്നറിയപ്പെട്ടയാളാണ് അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി. തൗഹീദിലും ശിർക്കിലും ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതിന് വ്യത്യാസം വരില്ല. അത് ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഖിലാഫുകൾ വന്നതിൽ മൂന്ന് കാര്യം പറഞ്ഞു. നാലാമത്തെ കാര്യം മതം പഠിക്കണം. ഇബ്നു അസ്ദ് റളിയല്ലാഹു പറഞ്ഞു, അലൈക്കും ബിൽ ഇൽമി ഖബ്ല അൻ യുഖബള, ദീൻ ഉയർത്തപ്പെടുന്നതിന് മുന്നേ നീ അത് പഠിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മതാ യഫ്തഖിറു ഇലാ മാ ഇൻദേ ഇലാ ആഖിരി. നിങ്ങൾ മതം പഠിക്കണം, അത് ഉയർത്തപ്പെടുന്നതിന് മുന്നേ. പണ്ഡിതന്മാർ മരിച്ചുപോകുന്നതിന് മുന്നേ പഠിക്കണം. പണ്ഡിതന്മാർ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കളെ നിങ്ങൾ കിട്ടൂല. ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ അയാൾ എല്ലാം എഴുതി, അയാൾക്ക് അറിഞ്ഞ എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാവും.
അത് അയാളുടെ ഒപ്പം കബറിലേക്ക് പോയി. അപ്പൊ അയാൾ ഭരിക്കുന്നതിന് മുന്നേ നീ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? അദ്ദേഹം തന്നെ പറഞ്ഞു, വസത ജിദൂന ഖവാമൻ യസ്ഉമൂന അന്നഹും യദ്ഊന ഇലാ കിതാബില്ലാഹ്. ചില ആളുകൾ നീ കാണും, വസയസ്ഉമൂൻ വസത ജിദൂന ഖവാമൻ, ഒരു വിഭാഗം ആളുകൾ നീ കാണും, യസ്ഉമൂന അന്നഹും യദ്ഊന ഇലാ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് ജൽപ്പിക്കുന്ന ചിലരെ നീ കാണും. ഞങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ് എന്ന് പറയുന്നവരെ ചിലർ നീ കാണും. ഫഖദ് നബദൂഹു വറാഅ ളുഹൂരിഹിം, അതവർ അള്ളാഹുവിന്റെ കിതാബിനെ അവർ പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവരും കിതാബും തമ്മിൽ ബന്ധമില്ല. അപ്പോൾ മതം പഠിക്കുക, ഉലമാക്കൾ പഠിക്കുക, മൻഹജു സലഫ് മനസ്സിലാക്കുക, കിതാബിലേക്ക് സുന്നത്തിലേക്ക് തിരിച്ചു പോവുക. ഇതല്ലാതെ ഖിലാഫുകളിൽ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. وبالله التوفيق اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو التواب الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى اله وصحبه ومن والاه الى يوم نلقاه اما بعد. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഉദുദ് സിത്തൻ ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുന്നേ ആറ് കാര്യങ്ങൾ നീ എണ്ണി വെച്ചു, ആറ് കാര്യങ്ങൾ നീ പ്രതീക്ഷിച്ചോളണം അന്ത്യനാളിന്റെ മുന്നേ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു, ആറാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹുൽ അബ്ദു ലാ യദ്രി അവാലുൻ ഹുവ അം മുഹ്തദ്, താൻ സത്യത്തിലാണോ അതല്ല വടികേടിലാണോ, സത്യത്തിന്റെ മാർഗത്തിലാണോ ഞാനിപ്പോൾ ഉള്ളത് അതല്ല അസത്യത്തിന്റെ മാർഗത്തിലാണോ ഉള്ളത് എന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഞാനിപ്പോ പറയുന്നത് സത്യമാണോ അതിൽ അസത്യമാണോ, ഹഖ്ഖാണോ അതിൽ ബാത്തിലാണോ എന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക്. എത്ര ആളുകളുടെ അവസ്ഥയാണ്! നിങ്ങൾ ദിവസങ്ങളോളം കുത്തിയിരുന്നാലല്ലാതെ ഒരു സത്യം നിങ്ങൾക്ക് കിട്ടൂല. ദിവസങ്ങളോളം നിങ്ങൾ പുസ്തകത്തിന്റെ മുന്നിലിരിക്കുകയും ക്ലാസുകൾ കേൾക്കുകയും ചെയ്താലല്ലാതെ ഒരു സത്യം നിങ്ങൾക്ക് കിട്ടില്ല. പല ആളുകളും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഒന്നോ രണ്ടോ വാക്ക് അവിടുന്ന് ഇവിടുന്ന് കേട്ടാൽ മതി, ഓനെല്ലാം മനസ്സിലായി, പിന്നെ അവൻ പഠിക്കൂല, അവൻ പിന്നെ ചിന്തിക്കില്ല, അവൻ അതിനെ കുറിച്ച് ആലോചിക്കില്ല. റസൂലുള്ള പറയുന്നു, ഒരാൾക്ക് സത്യം മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവും. ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞത്, നാളെ അദ്ദേഹം രണ്ട് കല്ലുകൾ ചേർത്ത് വെച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ രണ്ട് കല്ലുകൾക്കിടയിൽ നീ വല്ല വെളിച്ചവും കാണുന്നുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു, കലിയില്ല, കുറച്ച് പ്രകാശമേ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിദ്യാർത്ഥികൾ പ്രകടമാവുകയും വിദ്യാർത്ഥികൾ വളരുകയും സത്യം ഈ കാണുന്ന കുറച്ചു പ്രകാശത്തിന്റെ അത്രമാത്രം സത്യം കാണപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. അത്രമാത്രം സത്യം കാണുള്ളൂ. ബാത്തിലുകൾക്കിടയിലായിരിക്കും പല ആളുകളുടെയും ധാരണ. എന്താണ്? നൂറിൽക്ക് നൂറും ഞാൻ സത്യത്തിലാണെന്ന ഉറപ്പിലാണ് പല ആളുകളും. ചിന്തിക്കുന്ന പോലുമില്ല, എന്താണ് ഹക്ക് എന്ന് അന്വേഷിക്കാൻ പോലും ചെയ്യാറില്ല. അവിടുന്ന് കേട്ടുകൊണ്ട് പിന്നെന്താ, പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കണത്. അവനെ ഉറപ്പിച്ച ഹക്ക് ഇതാണ്, ഇവര് ചിന്തിക്കുന്നില്ല. നിങ്ങൾ സ്വർഗമാണോ ആഗ്രഹിക്കുന്നത്? അതിന് ഇത്ര പണിയെടുത്താൽ പോരാ, കുറെ കൂടി പണിയെടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക. ചില ആളുകൾ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ പറയും, അഭിപ്രായ വ്യത്യാസമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇനി സജീവാവുള്ളൂ. അതൊരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞത്, ജനങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും. അഭിപ്രായ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ എങ്ങനെ എത്ര ചട്ടക്കൂടുകൾ വെച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം ജനങ്ങളുടെ ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്, ജനങ്ങളുടെ ചിന്തയിൽ വ്യത്യാസമുണ്ട്, സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെ ഈമാനിലെ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞിട്ട് ഹക്കിന്റെ ഒപ്പം നിൽക്കാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് കൈ പറ്റില്ല. കാരണം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ്. നോഹ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ എതിർ ടീമും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, രണ്ട് വിഭാഗം, ഈ രണ്ട് ഖിലാഫുകൾക്കിടയിൽ സത്യമേതെന്ന് മനസ്സിലാക്കി അതിനെ പിൻപറ്റുമ്പോഴാണ് അയാൾക്ക് സ്വർഗം കിട്ടുന്നത്. നിങ്ങൾ വിചാരിച്ചോ നൂഹ് നബിന്റെ ഒപ്പം ചേർന്ന ആൾക്കാരൊക്കെ വളരെ ദുർബലരായ ആൾക്കാരാണ്. അവർ ചിന്തിച്ചും പഠിച്ചും ആലോചിച്ചിട്ടാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടിന്റെ ഇടയിൽ അവർ നൂഹ് നബിന്റെ ഒപ്പം ചേർന്നത്. അപ്പൊ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്താനാണോ എന്ന് അള്ളാഹുവിന് മനസ്സിലാക്കി കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്ന അങ്ങനെയാണ്. ഇത് പരീക്ഷണമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മദലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുന്നേയുള്ളവർക്ക് വന്നതെല്ലാം നിങ്ങൾക്കും വന്നു ഭവിക്കാതെ നിങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും, സ്വർഗത്തിലേക്ക് എത്തുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മുന്നേയുള്ളവർക്ക് എന്തൊക്കെ ഉണ്ടായി? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോ കുറെ ചീത്ത കേൾക്കും ആൾക്കാരടുത്ത്, അവിടുന്ന് കുത്തുവാക്ക് ഇവിടുന്ന് കുത്തുവാക്ക്, എല്ലാടത്തുനിന്നും പ്രശ്നം. എന്നാ പിന്നെ ഞാൻ ഇതിന്റെ ഒപ്പം ഇല്ല, എനിക്ക് വയ്യ, നിങ്ങളെല്ലാവരും പ്രശ്നം രചിച്ചു, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ പ്രശ്നമൊക്കെ ശരിയാക്കി പരിഹരിച്ചു വരുമ്പോ എല്ലാം ശരിയാവും, ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ആളുകളെ കാണാം. അവർ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് മുന്നേയുള്ളവർക്ക് വന്നു ഭവിച്ചത്, നിങ്ങൾക്ക് വരാതെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അള്ളാഹു പറയുന്നു, മസ്സതുഹുൽ ബസാ വദറാഉ വസുൽസിലു ഹത്താ യഖൂല അർറസൂല വല്ലദീന ആമനൂ മഅഹു മതാ നസറുല്ലാഹ്. നിങ്ങൾക്ക് മുന്നേയുള്ളവർക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നു ഭവിച്ചു. വസുൽസിലു, അവർ കിടുക്കി വിറക്കപ്പെട്ടു, അവർ കിടുങ്ങിപ്പോയി എന്നാണ്. അവരുടെ പ്രവാചകനും അദ്ദേഹത്തോടൊപ്പമുള്ള സഹാബിമാരും അവർ പറഞ്ഞുപോയി, അള്ളാന്റെ സഹായം എപ്പോഴാ നീ വരിക എന്ന് പറയുന്നത് വരെ അവർ കുലുക്കപ്പെട്ടു. നമുക്കതുവരെ ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ടോ? ഒന്നോ രണ്ടോ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ആക്ഷേപിക്കുമ്പോ അവന്റെ മനസ്സ് തളർന്നു, അവൻ ആകെ ക്ഷീണത്തിലായി. ഭീമാന്റെ കട്ടിയാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. ഖിലാഫുകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി. അതിൽ ഹക്കിനെ പിൻപറ്റുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും, ബഹുഭൂരിപക്ഷ സന്ദർഭങ്ങളിലും, ബഹുഭൂരിപക്ഷം ആളുകളും ബലാലത്തിനൊപ്പായിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ സത്യത്തിനൊപ്പം ഉണ്ടാവും. അപ്പൊ അതിനൊപ്പം നിൽക്കാന്നൊരു വലിയ ഇബാദത്താണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ ഇബ്നു മുബാറക്കിന്റെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അതിന് ആമീൻ പറയണം. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യാ അഖി ഇഅലം, എന്റെ സഹോദര നീ മനസ്സിലാക്കണം, ശരിക്കും കേൾക്കണേ, യാ അഖി ഇഅലം, എന്റെ സഹോദര നീ മനസ്സിലാക്കണം, അന്നൽ മൗത്തൽ യൗം കറാമത്തുൻ ലികുല്ലി മുസ്ലിമിൻ ായിക്കൊണ്ട് മരിക്കുക എന്നത് ഇക്കാലഘട്ടത്തിൽ ഓരോ മുസ്ലിമിനും കറാമത്താണ്. ഔലിയാക്കന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അന്നൽ മൗത്ത് അൽ യൗമ അല സുന്ന കറാമത്തുൻ ലികുല്ലി മുസ്ലിം, അഹ്ലു സുന്നയിലായിട്ട് മരിക്കുക എന്നത് ഇന്ന് കറാമത്താണ്. ഔലിയാക്കന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊരു കറാമത്താണ്. അഹ്ലു സുന്നയിൽ മരിക്കാനാണ് കുറെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഉറച്ചു നിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കാനുള്ള ആക്ഷേപങ്ങളും മർദ്ദനങ്ങളും ആവശ്യത്തിന് നിങ്ങൾക്കുണ്ടാകും. സുൽസിലു എന്നുള്ള പറഞ്ഞ പോലെ കിടുങ്ങി നിങ്ങൾ വിറക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ആ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് പറയണം. നിങ്ങളതിന് ആമീൻ പറയണം. നിങ്ങളത് പ്രാർത്ഥിക്കണം ഇൻഷാഅല്ലാഹ്. ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറയുന്നു, അല്ലാഹുമ്മ ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തിന്റെ സന്ദർഭത്തിൽ പറയുന്ന വാക്കാണത്. എല്ലാവർക്കും അറിയാലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫഇലല്ലാഹി നഷ്കു വഹ്ഷതനാ, അല്ലാഹുവെ ഫഇലല്ലാഹി നഷ്കു വഹ്ഷതനാ, അല്ലാഹുവെ നിന്നോടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഏകാന്തതയെ പറ്റി പറയുന്നത്. ഞങ്ങളുടെ ഏകാന്തത അള്ളാഹു നിന്നോടാണ് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നത്. സഹായിക്കാൻ ആളുകൾ കുറവുള്ളതിനെ പറ്റി നിന്നോടാണ് ഞങ്ങൾ ആവലാതി ബോധിക്കുന്നത്. ആളുകൾ ധാരാളമൊന്നും ഇല്ല ഞങ്ങളൊക്കെ, കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് അവലാതി ബോധിപ്പിക്കുക. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, അഹലുസുന്നയിലുള്ള ആളുകൾ, അവർ മരിച്ചു പോകുന്നതിനെ പറ്റി അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ അവരാതി ബോധിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല. ബിദഅത്ത് വിജയിക്കുന്നതിനെ പറ്റി അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ അവരാതി ബോധിപ്പിക്കുന്നത്. ബലാലത്ത് വിജയിക്കുന്നതിനെ പറ്റി അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ അവരാതി ബോധിപ്പിക്കുന്നത്. വഇലല്ലാഹി നഷ്കു അദീമ മാ ഹല്ല ഹാദിഹിൽ ഉമ്മത്തി മിൻ ദഹാബിൽ ഉലമാഇ വഅഹ്ലി സുന്ന. ഉലമാക്കളുടെ മരണത്തിലൂടെയും അഹലുസുന്നയുടെ ആളുകളുടെ ഇല്ലായ്മയിലൂടെയും ഒരു മരിച്ചു പോകുന്നതിലൂടെ ഈ ഉമ്മത്തിന് വന്നുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുകയാണ്. എത്ര ശരിയാണ് ആ പറഞ്ഞത്, എത്ര ഹക്കാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അനുഭവിക്കുന്ന വേദന എത്ര മാത്രമാണ്, സത്യത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പരിഹാസങ്ങൾ എത്ര മാത്രമാണ്. ആളുകൾ ഉപമിക്കുന്നത് ഫിറാവുനോടൊക്കെയാണ്. അള്ളാഹുവെ എന്നോടാണ് ഞങ്ങൾ അവലാതി ബോധിപ്പിക്കുന്നത്, എന്നോടല്ലാതെ മറ്റൊരാളടുത്ത് പറയാൻ പറ്റില്ല. ഈ വിഷയങ്ങളിലെല്ലാം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ എളുപ്പം നൽകണമേ, അള്ളാഹുവെ പ്രശ്നങ്ങളുള്ള പരിഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ദീനുകൊണ്ട്, നിന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് കൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. അള്ളാഹുവെ നിന്നിലാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. നീ എന്നും വിശ്വാസികളെ സഹായിച്ചിട്ടുണ്ട്, നിന്നെ സഹായിക്കുന്നവർക്ക് തിരിച്ച് നീ സഹായം നൽകിയിട്ടുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരക്കണക്കിന് വരുന്ന പടയാളികൾക്ക് നേരെ ബദരീങ്ങളെ സഹായിച്ച റബ്ബാണ്. അള്ളാഹുവെ ഹക്കിന്റെ മാർഗത്തിലുള്ളവരെ നീ ജയിപ്പിക്കണേ, ഹക്കിന്റെ മാർഗത്തിലുള്ളവർക്ക് നീ സഹായം നൽകണമേ. അള്ളാഹുവെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ സത്യം എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം, അങ്ങേയറ്റത്തെ തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ ചില സഹോദരന്മാർ രോഗമനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ചില ആളുകൾ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അവരുടെ രോഗങ്ങൾ മാറാനും മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവരുടെ രോഗങ്ങൾ ശിഫാക്കി കൊടുക്കുകയും മരിച്ചവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. മറകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.